for you one of the first occurrences in Matthew chapter 13.
അതിന്റെ പുതിയ നിയമത്തിൽ ആദ്യമായി ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സംഗതി മത്തായി 13-ൽ നിങ്ങളെ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Where Jesus spoke the parable of the sower.
വിതക്കാരന്റെ ഉപമ യേശു സംസാരിക്കുന്ന ഭാഗമാണത്.
And he was speaking, it says in verse 2, to the whole multitude who was standing on the beach.
വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു. ആ പുരുഷാരത്തോടായിട്ട് അവൻ സംസാരിക്കുന്ന ഭാഗമാണത്.
And then he spoke the parable of the sower, you know, that fell on different types of ground.
വിതക്കാരൻ വിത്ത് വിതച്ചപ്പോൾ അത് പല വിധത്തിലുള്ള നിലങ്ങളിൽ വീണ കാര്യം യേശു പറയുന്നത് നമ്മൾ കാണുന്നു.
There were three types of bad ground.
മൂന്ന് വിധത്തിലുള്ള നല്ലതല്ലാത്ത നിലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്.
The rocky ground.
പാറസ്ഥലം.
Sorry, the roadside, first of all, verse 4.
നാലാം വാക്യത്തിൽ വഴിയരികെ വീണ വിത്തിനെ കുറിച്ച് കാണുന്നു.
The second was the rocky ground.
രണ്ടാമത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണത്.
Third was where the thorns came up, verse 7.
മൂന്നാമതായി ഏഴാം വാക്യത്തില് മുള്ളിനിടയിൽ വീണ വിത്തിനെ കുറിച്ച് കാണുന്നു.
Then there were three types of good ground.
അതിനുശേഷം മൂന്ന് വിധത്തിലുള്ള നല്ല നിലങ്ങളെ കുറിച്ച് നാം കാണുന്നു.
Verse 8, some produced 30-fold, another produced 60-fold, and the third produced 100-fold.
എട്ടാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ ചിലത് 100 മേനിയും ചിലത് 60 മേനിയും ചിലത് 30 മേനിയും വിളഞ്ഞു.
So there were six types of ground.
അപ്പോൾ നാം കാണുന്നത് ആകെ ആറ് തരത്തിലുള്ള നിലങ്ങളാണ്.
Three bad and three good.
മൂന്ന് തരത്തിലുള്ള നല്ല നിലങ്ങളും മൂന്ന് തരത്തിലുള്ള നല്ലതല്ലാത്ത നിലങ്ങളും.
Now we may say that's very easy to interpret.
നമുക്കിത് വളരെ എളുപ്പം തന്നെ അത് വിശദീകരിക്കാം എന്ന് നാം പറഞ്ഞേക്കാം.
ബിക്കോസ് ജീസസ് ഗേവ് ദി എക്സ്പ്ലനേഷൻ ലേറർ.
എന്തുകൊണ്ടെന്നാൽ യേശു തന്നെ അതിന്റെ വിശദീകരണം പിന്നീട് കൊടുക്കുന്നുണ്ട്.
ബട്ട് വെൻ ദ മൾട്ടിറ്റ്യൂഡ് ഹേർഡ് ഇറ്റ് അറ്റ് ദാറ്റ് ടൈം ബിഫോർ ജീസസ് ഗേവ് ദി എക്സ്പ്ലനേഷൻ,
യേശു ഈ വിശദീകരണം നൽകുന്നതിന് മുൻപ് പുരുഷാരം അത് കേട്ടപ്പോൾ
ദേ കുഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്.
അവർക്കത് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല.
ആൻഡ് ഹി ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് ടു ദം.
അവൻ ആ പുരുഷാരത്തോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തതുമില്ല.
ആഫ്റ്റർവേർഡ്സ് ഹിസ് ഡിസൈപ്പിൾസ് കെയിം ടു ഹിം പ്രൈവറ്റ്ലി.
പിന്നീട് അവന്റെ ശിഷ്യന്മാർ അവന്റെ അടുത്ത് ഏകനായിരിക്കുമ്പോൾ ചെന്നപ്പോൾ
ദെൻ ഹി എക്സ്പ്ലെയിൻഡ് ദ പാരബിൾ ടു ഓൺലി ടു ഹിസ് ഡിസൈപ്പിൾസ് ഇൻ വേഴ്സ് 18 ഓൺവേർഡ്സ്.
18-ാം വാക്യം തൊട്ട് അവന്റെ ശിഷ്യന്മാരോട് മാത്രമായിട്ടാണ് ഇതിന്റെ വിശദീകരണം, ഇതിന്റെ പൊരുൾ അവൻ പറഞ്ഞു കൊടുക്കുന്നത്.
And the disciples asked him in verse 10, why do you always speak to these people in parables instead of plain language?
ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഗുരു നീ ഉപമകളായിട്ട് എപ്പോഴും പുരുഷാരത്തോട് സംസാരിക്കുന്നത്?
You know that same parable could have been spoken without being a parable, that God's word, some people don't accept it, etc.
അതൊരു ഉപമയായിട്ടല്ലാതെ കാര്യങ്ങൾ ദൈവവചനമാണ് വിത്ത്, അത് പലരും പല വിധത്തിൽ സ്വീകരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ യേശുവിന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല യേശു സംസാരിച്ചത്.
He didn't explain who the sower was, what the seed was, and what the birds were, nothing.
യേശു ആരാണ് വിതക്കാരൻ, എന്താണ് വിത്ത്, എന്താണ് ആകാശപ്പറവകൾ എന്നുള്ള കാര്യങ്ങളൊന്നും വിശദീകരിച്ചു കൊടുക്കുന്നതായിട്ട് നാം കാണുന്നില്ല.
And then when the disciples asked him, why do you always speak in parables?
അതിനുശേഷം ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് നീ അവരോട് ഉപമകളായിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ,
He said, to you it has been granted, verse 11, to understand the mystery of the kingdom of heaven, but to them it has not been granted.
അവൻ അവരോട് ഉത്തരം ഇങ്ങനെയാണ് പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. 11-ാം വാക്യം.
Think of that verse, like I said yesterday, don't rush past the verse, stop and think about it.
ആ വാക്യത്തെക്കുറിച്ച് നിങ്ങൾ അല്പനേരം ശാന്തമായിരുന്ന് ചിന്തിക്കുക. പെട്ടെന്ന് കടന്നു പോകേണ്ട ഒരു വാക്യമല്ല അത്.
Why couldn't those Pharisees understand what the disciples could understand?
എന്തുകൊണ്ടാണ് പരിശേയന്മാർക്ക് ശിഷ്യന്മാർക്ക് മനസ്സിലായ കാര്യം മനസ്സിലാകാതെ വന്നത്?
Was it because they were less educated?
അവര് വിദ്യാഭ്യാസം കുറവുള്ളവരായിരുന്നതുകൊണ്ടാണോ?
Knew less of the Old Testament?
അവര് പഴയ നിയമത്തെക്കുറിച്ച് അറിവ് കുറച്ച് മാത്രമുള്ളവരായിരുന്നതുകൊണ്ടാണോ?
No.
അല്ല.
I think those Pharisees were 10 times more educated than Peter and John, who were all fishermen.
മുക്കുവരായിരുന്ന പത്രോസിനെയും യാക്കോബിനേക്കാളും 10 മടങ്ങ് വിദ്യാഭ്യാസമുള്ളവരായിരുന്നു ഈ പരീശന്മാർ.
Teaching us one thing, that education won't help you to understand the mysteries of God's kingdom.
അതെന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? വിദ്യാഭ്യാസം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നമ്മെ സഹായിക്കുന്നില്ല.
Earlier in Matthew 11 verse 25 Jesus said,
അതിനു മുമ്പ് മത്തായി 11:25 ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു,
He said, I thank you, Father, for something.
യേശു പറഞ്ഞു, പിതാവേ, ഞാൻ ഈ കാര്യത്തിനായി നിനക്ക് നിന്നെ സ്തുതിക്കുന്നു.
What is the Lord thanking the Father for?
എന്തിനു വേണ്ടിയിട്ടാണ് യേശു പിതാവിനെ വാഴ്ത്തിയത്?
I thank you, Father, that you have hidden these things from the clever and the intelligent.
പിതാവേ, ഇത് നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചു എന്നതിന് ഞാൻ നിന്നെ വാഴ്ത്തുന്നു.
Do we thank God when some truth is hidden from some people?
ചിലരിൽ നിന്നും ദൈവം ചില സത്യങ്ങൾ മറച്ചു വെക്കുമ്പോൾ നാം അതിനായി ദൈവത്തെ സ്തുതിക്കാറുണ്ടോ?
I want to ask you, you've been a believer for many years, many of you think you're following Jesus.
നിങ്ങൾ പലരും പല വർഷങ്ങളായി യേശുവിനെ അനുഗമിക്കുന്നു എന്ന് കരുതുന്ന വിശ്വാസികളാണ്.
Tell me if even once in your entire life you thank God that he had hidden truths from somebody.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദൈവം ചില സത്യങ്ങളെ ചിലരിൽ നിന്ന് മറച്ചു വെച്ചു എന്ന കാര്യത്തിന് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടോ?
If you haven't done it, you haven't followed Jesus in one area.
നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ യേശുവിനെ ഇതുവരെ അനുഗമിച്ചിട്ടില്ല.
Many of us imagine that we are following Jesus in many areas because we haven't read the Gospels carefully.
നമ്മൾ പലരും നാം എല്ലാ കാര്യങ്ങളിലും യേശുവിനെ അനുഗമിക്കുന്നു എന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ്? നാം സുവിശേഷങ്ങൾ വളരെ കൃത്യതയോടെ വളരെ സൂക്ഷ്മതയോടെ വായിച്ചിട്ടില്ല.
That is because we haven't clearly seen that Jesus became a man just like us.
അത് എന്തുകൊണ്ടാണ്? യേശു നമ്മെ പോലെ ഒരു മനുഷ്യൻ ആയി വന്നു എന്നത് വളരെ വ്യക്തതയോടെ നാം കണ്ടിട്ടില്ല എന്നുള്ളതാണ്.
From the time I saw that, I saw all types of things in the Gospels which I never knew before in the previous 20 years.
ആ സത്യം, യേശു നമ്മെ പോലെ മനുഷ്യനായി വന്നു എന്നുള്ള സത്യം ഞാൻ കണ്ടത് മുതൽ സുവിശേഷങ്ങളിൽ പല കാര്യങ്ങളും പുതിയതായി യേശുവിനെ കുറിച്ച് കാണുവാൻ എനിക്ക് സാധിച്ചു.
ബിക്കോസ് നോളജ് ഓഫ് സ്ക്രിപ്ചർ ഇസ് നോട്ട് ദ സെയിം ആസ് റെവലേഷൻ.
എന്തുകൊണ്ടെന്നാൽ സുവിശേഷങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതിനെക്കുറിച്ചുള്ള വെളിപാടും, ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്.
ബട്ട് ജീസസ് താങ്ക് ഗോഡ്, Thank you, Father. You have hidden these things from the clever, wise, intelligent people.
യേശു പറഞ്ഞു, പിതാവേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു, എന്തുകൊണ്ടെന്നാൽ ജ്ഞാനികൾക്കും വിവേകികൾക്കും നീ ഇത് മറച്ചുവെച്ചു.
I have met some clever, intelligent people who argue with me about some doctrine in scripture.
ഞാൻ വേദവാക്യങ്ങളിലുള്ള ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് എന്നോട് തർക്കിക്കാൻ മുതിരുന്ന ചില വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്.
Within about 1 minute I can discover that they are not interested in revelation.
ഒരു മിനിറ്റിനകം എനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഇവർക്ക് വെളിപാടിലല്ല താല്പര്യം.
I leave it.
ഞാൻ അവരെ വെറുതെ വിട്ടേക്കുന്നു.
I don't argue any further.
ഞാൻ അവരോട് തർക്കിക്കുവാൻ മുതിരുന്നില്ല.
I'm quite content for them to imagine that they have won the argument and that I was defeated in the argument.
Yana tarkathil thottu avar jeichu enna avar karidikollatte ennu thanne njan karudhu.
I go away and I say, thank you, Father, you have hidden these things from the clever and the intelligent.
Yan avade ninnu pogumbol njan pidavinodu parayum, pidave, jnanikalkkum vivegalkkum nee satyangal marachu vechathinal njan ninne stuthikkunnu.
But this is the second thing Jesus thanked God for.
എന്നാൽ രണ്ടാമതൊരു കാര്യത്തിനും കൂടി യേശു പിതാവിന് നന്ദി പറയുന്നതായി കാണുന്നു.
Thank you, Father, that you have revealed them to me.
പിതാവേ, ഇത് ശിശുക്കൾക്ക് നീ വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു.
What is the word? The babes don't get understanding on it, they get revelation on it.
ഈ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശിശുക്കൾക്ക് ഇതേക്കുറിച്ചുള്ള അറിവ് അല്ല ലഭിക്കുന്നത്, ഇതേക്കുറിച്ചുള്ള വെളിപാടാണ് ലഭിക്കുന്നത്.
Tell me, is there any book in the world which only babies can understand but clever people can't understand?
നിങ്ങൾ ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലേതെങ്കിലും ഒരു പുസ്തകമുണ്ടോ അത് ശിശുക്കൾക്ക് മനസ്സിലാകും എന്നാൽ ബുദ്ധിമാന്മാർക്ക് അത് മനസ്സിലാകുകയില്ല, ആ നിലയിലുള്ള ഏതെങ്കിലും പുസ്തകമുണ്ടോ?
Try and find a book like that anywhere in the world.
ലോകത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല.
But the Bible is like that.
എന്നാൽ ബൈബിൾ അങ്ങനെയുള്ള ഒരു പുസ്തകമാണ്.
That's why no prophet in the whole Bible ever came from a Bible school.
അതുകൊണ്ടാണ് നാം കാണുന്നത് ലോകചരിത്രത്തിൽ ഒരു പ്രവാചകനും ഒരു ബൈബിൾ സ്കൂളിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയവരല്ല.
And there's no prophet I have known that has ever came from a Bible school.
ഞാൻ അറിഞ്ഞിരിക്കുന്ന ഒരു പ്രവാചകനും ഇന്നേവരെ അറിഞ്ഞിരിക്കുന്നവരിൽ ഒരു പ്രവാചകനും ബൈബിൾ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരല്ല.
Because Bible schools emphasize intelligence.
എന്തുകൊണ്ടെന്നാൽ ബൈബിൾ സ്കൂള് ബൌദ്ധികമായിട്ടുള്ള കഴിവ്, ബുദ്ധിശക്തി, ഇതിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്.
Because they have to fulfill certain syllabus to get a degree from some university.
അവർ ഏതെങ്കിലും ഒരു പാഠ്യപദ്ധതി അവർ പൂർത്തീകരിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി അവർക്ക് ലഭിക്കുകയുള്ളൂ.
We can say that Jesus conducted a Bible school for his disciples, but he never gave them a certificate.
നമുക്ക് ഇങ്ങനെ പറയാം, യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഒരു ബൈബിൾ സ്കൂൾ നടത്തി, എന്നാൽ അവസാനം അവനൊരു സർട്ടിഫിക്കറ്റ് ഒന്നും അവർക്ക് കൊടുത്തില്ല.
I have often felt that if I ever conduct a Bible school, I may have only 10 or 20 people in it, and they'll never give a certificate.
ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാനൊരു ബൈബിൾ സ്കൂള് നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ 10-20 പേർ മാത്രമേ ആ സ്കൂളിൽ കാണുകയുള്ളൂ, അവസാനം ഞാൻ അവർക്കൊരു സർട്ടിഫിക്കറ്റും നൽകുവാനും പോകുന്നില്ല.
Because certificates are all to show you're very clever.
സർട്ടിഫിക്കറ്റുകളുടെ ഉദ്ദേശം നിങ്ങൾ വളരെ ജ്ഞാനിയാണ്, ബുദ്ധിയുള്ളവനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ്.
When you come to scripture to understand the mysteries of scripture,
എന്നാൽ വേദപുസ്തകത്തിന്റെ മർമ്മങ്ങളെ അറിയുവാനായി നാം വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ,
let me tell you, if you are clever, that's a handicap.
ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വളരെ ബുദ്ധിശക്തിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു തടസ്സമായി നിൽക്കും.
You know, if there's a person who's lame and who has to crawl on his knees, you know, he's got a handicap.
ഒരു മുടന്തനായ ഒരു വ്യക്തി അവന് എപ്പോഴും മുട്ടിലിഴഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂവെങ്കിൽ അത് അവന് ഒരു ഒരു കുറവാണ്, ഒരു തടസ്സമാണ്.
Now think of such a man coming for a 100 meters race, standing next to a healthy young man, both trying to run the 100 meters.
അങ്ങനെയുള്ള ഒരു മുടന്തനായ വ്യക്തി ഒരു 100 മീറ്റർ ഓട്ട മത്സരത്തിൽ വളരെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഓടുവാൻ വന്നു എന്നിരിക്കട്ടെ.
That young fellow has finished that 100 meters in 12-13 seconds, and this handicapped person has just probably crawled about 10 meters.
ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ 12-13 സെക്കൻഡുകൾ കൊണ്ട് ആ 100 മീറ്റർ ഓട്ടം ഓടിത്തീരുമ്പോൾ ഈ മുടന്തുള്ള ഈ മനുഷ്യൻ വളരെ സമയം എടുത്താലും അത് ഓടിത്തീരാൻ ബുദ്ധിമുട്ടാണ്.
Keep that picture in your mind.
ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വെക്കുക.
If you're clever, you're like that handicapped person.
നിങ്ങൾ വളരെ ബുദ്ധിശക്തിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ മുടന്തനായ മനുഷ്യനെ പോലെയുള്ള ഒരവസ്ഥയിലാണ്.
But if you come like a babe to scripture, you'll reach the finishing line.
എന്നാൽ നിങ്ങളൊരു ശിശുവിന്റെ മനോഭാവത്തോടെ വേദപുസ്തകത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ആ ഓട്ടം പെട്ടെന്ന് ഓടിത്തീരുവാൻ സാധിക്കും.
You say, but what can I do? God made me intelligent when I was born.
എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞാൻ എനിക്ക് എന്താ അതിൽ ചെയ്യാൻ സാധിക്കും, ഞാൻ ഉണ്ടായപ്പോൾ തന്നെ, ഞാൻ ജനിച്ചപ്പോൾ തന്നെ എന്നെ വളരെ ബുദ്ധിശക്തിയുള്ളവരായാണ് ദൈവം സൃഷ്ടിച്ചത്.
ഇന്റലിജൻസ് ഇസ് സംതിങ് വി ആർ ബോൺ വിത്ത്, ലൈക് ദ കളർ ഓഫ് അവർ സ്കിൻ, വി കാൻ്റ് ചേഞ്ച് ഇറ്റ്.
നമ്മുടെ തൊലിയുടെ നിറം പോലെ തന്നെ നമ്മുടെ ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ നാം ജനിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ലഭിക്കുന്നതാണ്, നമുക്കതേക്കുറിച്ചൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല.
ബോൺ ഇന്റലിജന്റ് ആൻഡ് സം ആർ നോട്ട്.
ചിലര് വളരെ ബുദ്ധിശക്തിയുള്ളവരായി തന്നെയാണ് ജനിക്കുന്നത്, ചിലർ അങ്ങനെയല്ല.
Just like some are born with a dark skin and some are born with a fair skin, you can't change that.
ചിലര് കറുത്ത തൊലിയുള്ളവരായി ജനിക്കുമ്പോൾ ചിലര് അങ്ങനെയുള്ള തല്ലാത്ത തൊലിയുമായി ജനിക്കുന്നത് പോലെ തന്നെയാണ്.
What did Jesus mean by being a babe?
എന്താണ് ഒരു ശിശു ആയിരിക്കുക എന്നതിനെക്കുറിച്ച് യേശു ഉദ്ദേശിക്കുന്നത്?
There are many qualities that babes have which we older people don't have.
നമുക്ക് ഇല്ലാത്ത പല ഗുണങ്ങളും സവിശേഷതകളും ഒരു ശിശുവിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
The first thing Jesus himself mentioned was humility.
യേശു തന്നെ ആദ്യം ഇക്കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ കാര്യം താഴ്മ, താഴ്മയുടെ അവസ്ഥ.
If you look into the mind, if you could look into the mind of a 1-month-old baby,
ഒരു മാസം മാത്രം പ്രായമുള്ള ഒരു ശിശുവിന്റെ മനസ്സിലേക്ക് നമുക്ക് എത്തി നോക്കുവാൻ സാധിച്ചാൽ,
even if it is the prettiest baby in the whole world, he doesn't think so.
അത് ലോകത്തിലേക്കും ഏറ്റവും സൗന്ദര്യമുള്ള ഒരു ശിശുവാണെങ്കിലും അതിന്റെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു ചിന്തയും തന്നെ കുറിച്ചില്ല.
But you look into the mind of a young man who thinks he is a little spiritual.
എന്നാൽ ഞാൻ അല്പം ആത്മീയനാണ് എന്ന് കരുതുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങൾ നോക്കുവാൻ സാധിച്ചാൽ,
you find quite a lot of pride there.
അവിടെ വളരെയധികം തന്നെക്കുറിച്ചുള്ള പ്രശംസ അഹങ്കാരം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും.
And most of his pride comes from the fact that he knows scripture.
അവന്റെ തന്നെക്കുറിച്ചുള്ള ഈ മതിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവന് വേദപുസ്തകത്തെക്കുറിച്ച് നല്ല അറിവുണ്ട്, പരിജ്ഞാനമുണ്ട് എന്നുള്ളതാണ്.
Or that he thinks he is holy because he's not committed adultery or stolen a bank or anything like that.
അല്ലെങ്കിൽ അവൻ വ്യഭിചാരം ചെയ്തില്ല, ഞാനൊരു ബാങ്ക് മോഷ്ടിച്ചില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ വിശുദ്ധരാണ് എന്ന നിലപാടെടുത്ത് അവൻ അഹങ്കരിക്കുന്നു.
ബിക്കോസ് ഹി ഡസന്റ് റിയലൈസ് ദാറ്റ് ബീയിംഗ് പ്രൗഡ് ഈസ് ലൈക് ലിവിംഗ് ഇൻ അഡൾട്ടറി എവരി ഡേ.
എന്നാൽ അവൻ മനസ്സിലാക്കാത്ത കാര്യം, അവന്റെ അഹങ്കാരത്തിൽ അവൻ ജീവിക്കുന്നത് എന്നും വ്യഭിചാരത്തിൽ ജീവിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്.
If he lived in physical adultery every day, he wouldn't imagine he's spiritual.
അവൻ എന്നും വ്യഭിചാരത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ ഒരിക്കലും അവൻ ആത്മീയനാണെന്ന് തന്നെ തന്നെ വഞ്ചിക്കുകയില്ല.
How many of you know that a person who lives in physical adultery every day is better in God's eyes than a proud person?
എന്നാൽ അഹങ്കാരിയായ ഒരു വ്യക്തിയേക്കാളും എന്നും വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവമുമ്പാകെ കൂടുതൽ മെച്ചപ്പെട്ടവൻ എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാൻ സാധിക്കുന്നു?
I don't know whether all of you believe that.
നിങ്ങളിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
Nowhere in the Bible does it say God is the enemy of the adulterer.
വേദപുസ്തകത്തിൽ ഒരിടത്തും ദൈവം ഒരു വ്യഭിചാരിയുടെ ശത്രുവാണ്, വ്യഭിചാരിയെ എതിർക്കുന്നവനാണ്, വ്യഭിചാരിയെ എതിർക്കുന്നവനാണ് എന്നൊരിടത്തും പറയുന്നത് നാം കാണുന്നില്ല.
You have read many times in the Bible that God opposes the proud.
എന്നാൽ വേദപുസ്തകത്തിൽ പലയിടത്തും ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു എന്ന് നാം വായിക്കുന്നു.
So which does God hate more?
അതുകൊണ്ട് എന്താണ്, ഏത് കാര്യമാണ് ദൈവം കൂടുതൽ വെറുക്കുന്നത്?
What is it that made an angel into a devil? It was not adultery, it was pride.
ഒരു ദൂതനെ ഒരു പിശാചാക്കി മാറ്റിയത് എന്താണ്? അത് വ്യഭിചാരമല്ല, അത് അഹങ്കാരമായി.
So to understand the mysteries of God's kingdom and the Bible, the first requirement is humility.
ദൈവരാജ്യത്തിന്റെയും വേദപുസ്തകത്തിന്റെയും മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടുന്ന ആദ്യത്തെ യോഗ്യത താഴ്മ ആണ്.
And as I move around believers and I see so little of revelation and so little of the anointing of the Holy Spirit,
ഞാൻ വിശ്വാസികളുടെ ഇടയ്ക്ക് ചുറ്റി സഞ്ചരിക്കുമ്പോൾ വളരെ തുച്ഛമായ നിലയിലുള്ള വെളിപാടും തുച്ഛമായ നിലയിലുള്ള വിശുദ്ധാത്മ അഭിഷേകവുമാണ് ഞാൻ കാണുന്നത്.
I know the reason.
അതിന്റെ കാരണം എനിക്കറിയാം.
Number one is because they are proud.
അതിന്റെ ഏറ്റവും സുപ്രധാന കാരണം അവർ താഴ്മയില്ലാത്തവർ, അഹങ്കാരികളാണ് എന്നുള്ളതാണ്.
Even in our churches, though we have preached about this for years, I find many elders haven't got light on it.
നമ്മുടെ സഭകളിൽ വളരെ വർഷങ്ങളായിട്ട് ഇക്കാര്യങ്ങൾ നമ്മൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സഭയിലെ പല മൂപ്പന്മാർക്ക് പോലും ഇക്കാര്യം ഗ്രാഹ്യമില്ല.
Proud, we've got a good family.
പലരും തങ്ങൾക്ക് നല്ലൊരു കുടുംബം ഉണ്ട് എന്നുള്ളതിൽ സ്വയം അഭിനന്ദിക്കുന്നു.
We're not in debt. God has blessed us financially.
ഞങ്ങൾ ആർക്കും കടക്കാരല്ല. ദൈവം ഞങ്ങളെ സാമ്പത്തികമായി അനുഗ്രഹിച്ചിരിക്കുന്നു.
We don't have a clue then what God values.
ദൈവം എന്തിനാണ് വില കൊടുക്കുന്നത്, എന്താണ് ദൈവം മാനിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ഗ്രാഹ്യവുമില്ല.
ഹാവ് യുവർ ചിൽഡ്രൻ ഗ്രോൺ അപ്പ് ഇൻ എ ഗോഡ്ലി വേ?
നിങ്ങളുടെ കുട്ടികൾ ദൈവികമായ നിലയിൽ ആണോ വളരുന്നത്?
പ്രൈസ് ദി ലോർഡ്, ദാറ്റ്സ് ഗുഡ്.
ദൈവത്തെ സ്തുതിക്കുക, അത് വളരെ നല്ല കാര്യമാണ്.
ആർ യു പ്രൗഡ് ഓഫ് ഇറ്റ്?
അതേക്കുറിച്ച് നിങ്ങൾ വളരെ അഭിമാനിക്കുന്നവനാണോ?
ദെൻ യു ആർ ലിവിംഗ് ഇൻ അഡൾട്ടറി എവറി ഡേ.
എന്നാൽ നിങ്ങൾ എന്നും വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തുല്യനാണ്.
ഡിഡ് യു നോ ദാറ്റ് ടിൽ നൗ?
നിങ്ങൾക്ക് ഇന്നവരെ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടത്ര അറിവുണ്ടോ?
That your children growing up in a godly way is good, but you're being proud of it is like you're committing adultery every day.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവിക രീതിയിൽ വളരുന്നു എന്നത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ അതേക്കുറിച്ച് നിങ്ങൾ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്താൽ അത് നിങ്ങൾ വ്യഭിചാരത്തിൽ ജീവിക്കുന്നു.
When was the last time you were convicted of the fact that you were proud that your children were godly?
എന്നാണ് അവസാനമായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവികമായ രീതിയിൽ വളരുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ അഹങ്കരിച്ചതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു കുറ്റബോധമുണ്ടായത്?
And you despise somebody else whose children were worldly.
മറ്റുള്ള ചില വ്യക്തികളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ മക്കള് ലോകമയത്തം ഉള്ളവരായി വളരുന്നു എന്നത് കണ്ട് അവരെ നിങ്ങൾ വെറുത്തതിന് എന്നാണ് നിങ്ങൾ കുറ്റബോധമുണ്ടായത്?
Like the prayer of the Pharisee, you said quietly in your heart, I thank God that my children are not like his children.
ആ പരീക്ഷന്റെ കാര്യം പറഞ്ഞതുപോലെ ഉള്ള രഹസ്യത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു, പിതാവേ എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ അല്ലാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു
മേഖലയിലായിരിക്കാം.
ഞങ്ങളുടെ പ്രാദേശിക സഭ ആത്മീയമായൊരു സഭയാണ്, ഞങ്ങളുടെ പ്രാദേശിക സഭ വളരുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ പുകഴുന്ന ഒരു സംഗതി.
I've seen people who glory in the fact they brought so many people to Christ, unlike others who have not brought so many people to Christ.
ഞങ്ങൾ വളരെയധികം ആൾക്കാരെ സുവിശേഷം വഴി ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നു മറ്റുള്ളവർ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ പറഞ്ഞ് സ്വയം അഭിമാനിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്.
Or that I've given a lot of money for God's work, unlike other people.
അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യാത്തതുപോലെ ഞാൻ വളരെയധികം പണം ദൈവ വേലയ്ക്ക് വേണ്ടി കൊടുത്തു എന്ന കാര്യത്തിൽ അഭിമാനിക്കുന്നു.
Talking about people in other churches.
മറ്റുള്ള സഭകളിലുള്ള വിശ്വാസികളെ കുറിച്ചല്ല ഞാൻ
സംസാരിക്കുന്നത്.
നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ സഭകളിൽ
സംഭവിക്കുന്ന
ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും എന്നും വ്യഭിചാരത്തിൽ ജീവിക്കുകയാണ്.
യു നോ വാട്ട് വി നീഡ്?
അതെന്താണ് നാം അർത്ഥമാക്കുന്നത്?
വാട്ട് വി നീഡ്? ദ ഹ്യൂമിലിറ്റി ഓഫ് എ ബേബി.
നമുക്ക് എന്താണ് ആവശ്യമുള്ളത്? ഒരു ശിശുവിന്റെ താഴ്മ.
ദ ഫാദർ ഗിവ്സ് റെവലേഷൻ വെൻ വി കം ലൈക്ക് ദാറ്റ്.
നാം അങ്ങനെ ദൈവസന്നിധിയിൽ വരുമ്പോഴാണ് പിതാവ് നമുക്ക് വെളിപാട് നൽകുന്നത്.
സോ ഇഫ് യു ആർ അൺഫോർച്ചുനേറ്റ്ലി ക്ലെവർ, just humble yourself and be a baby.
നിങ്ങൾ നിർഭാഗ്യവശാൽ നിങ്ങൾ വളരെ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു ശിശുവിനെ പോലെ സ്വയം താഴ്ത്തുക.
ഇറ്റ് ഈസ് റിയലി സ്റ്റൂപ്പിഡ് ടു ബി പ്രൗഡ്.
ഒരു അഹങ്കരിക്കുന്ന ഒരവസ്ഥ ഏറ്റവും മൂഢത്വമുള്ള
സംഗതിയാണ്.
അത് പിശാചിനെ പോലെ ആകുന്ന ഒരു കാര്യമാണ്.
യു നോ ഐ ഹാവ് ഡിസ്കവേർഡ് സംതിങ് ഇൻ 33 ഇയേഴ്സ് ഓഫ് മിനിസ്ട്രി.
33 വർഷത്തെ എന്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്.
ദ പീപ്പിൾ ഹു ഹാവ് ക്രിട്ടിസൈസ്ഡ് മീ ദ മോസ്റ്റ് ആർ ദ പീപ്പിൾ ഹു ഹാവ് നെവർ പ്ലാന്റഡ് വൺ ചർച്ച് ദംസെൽവ്സ് എനിവേർ.
എന്നെ ഏറ്റവും അധികം എതിർക്കുകയും എതിർത്ത് പറയുകയും ചെയ്തിരുന്നത് ഒരു അവരുടെ ജീവിതത്തിൽ ഒരു സഭ പോലും നടാത്ത ഒരു സഭ പോലും ഉണ്ടാക്കുവാൻ ശ്രമിക്കാത്ത വ്യക്തികളാണ്.
ഹൗ ഡു ദേ ബിക്കം സോ ആരഗന്റ്?
അവരെങ്ങനെയാണ് ഇത്ര അഹങ്കാരികളായി തീർന്നത്?
Because the devil got into them and they didn't even know it.
അവരുടെ ഉള്ളിൽ സാത്താൻ കടന്നിട്ടും അവർ അത് അറിഞ്ഞില്ല എന്നുള്ളതാണ്.
I mean, if 100 snakes got into your house and you didn't even know it, you must be quite blind.
നിങ്ങളുടെ ഭവനത്തിൽ ഒരു 100 പാമ്പുകൾ പ്രവേശിച്ചിട്ടും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒട്ടും കാഴ്ചയില്ലാത്തവർ.
That is the condition of many believers.
ഇന്ന് അനേക വിശ്വാസികളുടെയും അവസ്ഥ അങ്ങനെയാണ്.
So when Jesus told his disciples,
അതുകൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ,
ഇറ്റ് ഹാസ് ബീൻ ഗ്രാന്റഡ്,
നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ,
റെവലേഷൻ ഓൺ ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ്സ് കിംഗ്ഡം,
സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെക്കുറിച്ചുള്ള വെളിപാട് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു,
ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഗ്രാന്റഡ്,
അവർക്ക് അങ്ങനെ നൽകപ്പെട്ടിട്ടില്ല.
ഐ വോണ്ട് ടു ബി അമംഗ് ദോസ് ടു ഹൂം ഇറ്റ് ഈസ് ഗ്രാന്റഡ് ടു അണ്ടർസ്റ്റാൻഡ് റെവലേഷൻ ഓൺ ഗോഡ്സ് വേർഡ്.
ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് വെളിപാട് ലഭിച്ചവരുടെ കൂട്ടത്തിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I have prayed and wept and fasted for revelation. I have prayed and wept and fasted for the anointing of the Spirit.
ദൈവവചനത്തെക്കുറിച്ചുള്ള വെളിപാടിനും ദൈവ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനും വേണ്ടി ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തിട്ടുള്ളവർ.
And I would ask you to do that.
ഞാൻ നിങ്ങളോടും അങ്ങനെ ചെയ്യണം എന്നാണ് ആവശ്യപ്പെടുന്നത്.
Value the revelation of the Spirit and the anointing of the Spirit more than your property and your education and everything.
നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്തിനേക്കാളും നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കാളും നിങ്ങളുടെ ജോലിയേക്കാളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ ഏറ്റവും അധികം വിലയുള്ളതായി എണ്ണണം.
I live in a house of my own.
ഞാൻ എനിക്ക് സ്വന്തമായുള്ള ഒരു ഭവനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്.
I never earned it. My dad gave it to me.
ഞാനത് എന്റെ സമ്പാദ്യം കൊണ്ട് നേടിയതല്ല, എന്റെ പിതാവ് എനിക്ക് ദാനമായി
നൽകിയത്.
എന്നാൽ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഒരിക്കൽ പ്രാർത്ഥിച്ചു.
I said, Lord, you can burn away this house and let me live in a hut. It's quite okay for me.
പിതാവേ, എന്റെ ഈ ഭവനം കത്തിച്ചാമ്പലായി ഞാനൊരു കുടിലിൽ ജീവിച്ചാലും എനിക്ക് അതൊരു വിഷയമല്ല.
But don't ever take the revelation of the Spirit or the anointing of the Spirit from me.
എന്നാൽ ആത്മാവിലുള്ള വെളിപാടും ആത്മാവിന്റെ അഭിഷേകവും എന്നിൽ നിന്ന് നീ ഒരിക്കലും എടുത്തു കളയരുത്.
I would urge you to pray that.
ഞാനും നിങ്ങളോട് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ.
You will understand things in scripture which very clever people don't understand.
വളരെ ബുദ്ധിശക്തിയുള്ള ആൾക്കാർക്ക് മനസ്സിലാകാത്ത പല മർമ്മങ്ങളും നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്നും ദൈവം വെളിപ്പെടുത്തി തരും.
The amazing thing is your life will change.
അതിൽ ഏറ്റവും അതിശയകരമായ കാര്യം നിങ്ങളുടെ ജീവിതം തന്നെ അതിനാൽ
മാറ്റപ്പെടും.
നിങ്ങളുടെ ഭവനത്തിലെ ജീവിതം മാറും.
Your ministry will change.
നിങ്ങളുടെ ശുശ്രൂഷ അത് മാറും.
And the older you get, the greater the anointing will be on your life.
നിങ്ങൾക്ക് പ്രായം വർദ്ധിച്ചു വരുംതോറും ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകവും നിങ്ങളിൽ വർദ്ധിക്കും.
You won't be like many of these believers who begin to sink spiritually as they grow older.
നിങ്ങൾ പ്രായമാകും തോറും ആത്മീയമായി താഴോട്ട് പോകുന്ന തരത്തിലുള്ള വിശ്വാസികളെ പോലെ ആയിരിക്കുകയില്ല.
As a small byproduct, you'll be healthier also.
അതിന്റെ ഒരു ചെറിയ ഒരു പാർശ്വ ഫലം എന്ന നിലയിൽ നിങ്ങൾ കൂടുതൽ ആരോഗ്യമുള്ളവരും ആയി വരും.
Remain like a babe.
എപ്പോഴും ഒരു ശിശുവിനെ പോലെ ആയിരിക്കുക.
In the book of Revelation, we read about a mystery called Babylon.
വെളിപ്പാട് പുസ്തകത്തിൽ ബാബിലോൺ എന്ന ഒരു മർമ്മത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്.
Now the Christian world is full of people who think they know what Babylon is.
ക്രിസ്തീയ ലോകം ബാബിലോൺ എന്താണ് എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് അറിയാം എന്ന് കരുതുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
There are books written on mystery Babylon.
മഹതിയായ ബാബിലോൺ മർമ്മം ബാബിലോൺ ഇക്കാര്യത്തെക്കുറിച്ച് പല പുസ്തകങ്ങളും
എഴുതപ്പെട്ടിട്ടുണ്ട്.
പെന്തിക്കോസ്തിലെ ചില നേതാക്കന്മാര് ഈ മർമ്മം മഹതിയായ ബാബിലോൺ അത് റോമൻ കത്തോലിക്ക സഭയാണ് കാണിക്കുന്നത് എന്ന വിധത്തിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് കാണാൻ കഴിയാഞ്ഞ ഒരു ദുഃഖ സത്യം ഈ പെന്തിക്കോസ് സഭകൾ തന്നെ ബാബിലോണായി തീർന്നു എന്നുള്ളതാണ്.
Imagine writing a book exposing some other church and it refers to your own church.
ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക, മറ്റൊരു സഭയെ അതിന്റെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തുന്ന രീതിയിൽ, അത് ബാബിലോണാണെന്ന രീതിയിൽ നിങ്ങൾ ഒരു പുസ്തകം എഴുതുന്നു, അത് തന്റെ സ്വന്തം സഭ അങ്ങനെയാണെന്നുള്ള കാര്യം അറിയാതെ
വിരിക്കും.
അതാണ് സാത്താൻ ചെയ്യുന്ന വളരെ അത്ഭുതകരമായ വഞ്ചനയുടെ പ്രവൃത്തി.
He makes you think that the problem is with other people when the problem is with yourself.
അവൻ നമ്മിൽ തന്നെയാണ് പ്രശ്നം എന്നിരിക്കെ മറ്റുള്ളവരിലാണ് പ്രശ്നം എന്ന രീതിയിൽ നമ്മളെ ധരിപ്പിച്ചു
വെക്കുന്നു.
അവൻ നമ്മെ കൊണ്ടിങ്ങനെ ചിന്തിപ്പിക്കുന്നു, മറ്റുള്ള സഭകളാണ് ജഡികമായിട്ടുള്ളത്, എന്നാൽ നമ്മുടെ സഭ തന്നെ ജഡികമാണ് എന്നുള്ളത് അവൻ നമ്മിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു.
Really, Babylon is a mystery.
അതാണ് ശരിയായിട്ടും ബാബിലോൺ വലിയൊരു മർമ്മമാണ് എന്ന്
പറയുന്നത്.
അവർക്ക് ബാബിലോൺ എന്താണ് അതിന്റെ യഥാർത്ഥ്യം കാണുവാൻ അവർക്ക് നൽകപ്പെട്ടിട്ടില്ല.
Has it been granted to you?
ആ കാര്യത്തിൽ നിങ്ങൾക്ക് വെളിപാട് നൽകപ്പെട്ടിട്ടുണ്ടോ?
Come like a babe.
ഒരു ശിശുവിനെ പോലെ ദൈവസന്നിധിയിലേക്ക് വരിക.
As I said, if you are unfortunate enough to be a clever person, humble yourself and become a babe.
നിങ്ങൾ നിർഭാഗ്യവശാൽ വളരെ ബുദ്ധിശക്തിയുള്ള ഒരുവനാണെങ്കിൽ വളരെ താഴ്മയോടെ ഒരു ശിശുവിന്റെ മനോഭാവത്തോടെ വരിക.
I'll admit, I'm an intelligent person. God allowed me to be born with cleverness.
ഞാൻ ജനിച്ചപ്പോൾ തന്നെ ബുദ്ധിയുള്ള ഒരുവനായിട്ടാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു.
But I see it as a handicap when it comes into scripture.
എന്നാൽ വേദവാക്യം ദൈവവചനത്തിന്റെ അടുത്ത് വരുമ്പോൾ അതെനിക്കൊരു തടസ്സമാണ് എന്ന കാര്യവും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു?
I use my intelligence for everything in the world.
ഞാൻ ലോകത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായി ഞാൻ എന്റെ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നു.
Money matters, computer matters, I use my intelligence.
പണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഞാൻ എന്റെ ബുദ്ധിയെ ഉപയോഗിക്കുന്നു.
But when it comes to the Bible,
എന്നാൽ ബൈബിളിന്റെ അടുത്തേക്ക് വരുമ്പോൾ,
I say, Lord, this is a handicap.
ഞാൻ പറയുന്ന, കർത്താവെ ഇതെനിക്കൊരു തടസ്സമാണ്.
Lord, I'm like the lame man coming for the 100 meter race.
കർത്താവെ ഞാൻ മുടന്തനായ ഒരു വ്യക്തി ഒരു 100 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കുവാൻ വരുന്നവനെ
പോലെ. I'll never be able to run this race if you don't help me.
നീ എന്നെ സഹായിച്ചില്ല എങ്കിൽ ഈ ഓട്ടം എനിക്ക് ഓടിത്തീർക്കുവാൻ സാധിക്കുകയില്ല.
You can come like a babe.
അങ്ങനെ ഒരു ശിശുവിന്റെ മനോഭാവത്തോടെ വരിക.
It says in Revelation 17:5,
വെളിപ്പാട് പുസ്തകം 17-ന്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു,
that there was this woman, verse 4, clothed in purple, scarlet, adorned with gold and precious stones and so on.
4-ാം വാക്യത്തിൽ നാം ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ കുറിച്ച് കാണുന്നു, ധൂമ്രവർണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി നിൽക്കുന്ന ഒരു സ്ത്രീ.
And the unclean things of her immorality,
അവളുടെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛത.
And upon her forehead a name was written.
അവളുടെ നെറ്റിയിൽ ഒരു പേര് എഴുതിയിട്ടുണ്ട്.
And what is it?
എന്താണ് ആ പേര്?
It's a mystery.
അതൊരു മർമ്മമാണ്, ഒരു രഹസ്യമാണ്.
You think it's not a mystery?
നിങ്ങൾ വിചാരിക്കുന്നത് ഒരു മർമ്മമല്ല.
No, I can read it. Babylon the great, the mother of harlots.
അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന്.
No, it's a mystery.
ഇല്ല, അതൊരു മർമ്മം തന്നെ.
The Bible says it's a mystery. Acknowledge that it's a mystery.
ബൈബിള് അതൊരു മർമ്മമാണ് എന്ന് പറയുമ്പോൾ അതൊരു മർമ്മമായിട്ട് തന്നെ നിങ്ങൾ സ്വീകരിക്കുക.
And the Father does not reveal it to clever intelligent people, but he does reveal it to babes.
പിതാവ് ഇങ്ങനെയുള്ള മർമ്മങ്ങള് ബുദ്ധിശക്തിയുള്ളവർക്ക് ജ്ഞാനികൾക്കുമല്ല ശിശുക്കളെ പോലെയുള്ളവർക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്.
If you hear me today, you may understand it in your head, but that's different from revelation.
ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ തലയിൽ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ സാധിക്കും. എന്നാൽ അത് വെളിപ്പാടിൽ നിന്നും വ്യത്യസ്തമായൊരു കാര്യം.
I've seen people who heard me preach on Babylon who have gone and built Babylon themselves in their locality.
ഞാൻ ബാബിലോണിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് കേട്ട ശേഷം പോയി വീണ്ടും ബാബിലോൺ തന്നെ പണിയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്.
There are people who write on Babylon who built Babylon.
ആ ബാബിലോണിനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതുന്ന പലരും പോയി ബാബിലോൺ തന്നെ പണിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു മർമ്മമാണ്.
Ask yourself whether you're building Babylon in your locality.
നിങ്ങളുടെ പ്രാദേശിക സ്ഥലത്ത് നിങ്ങൾ ബാബിലോണാണോ നിർമ്മിക്കുന്നത് നിങ്ങളോട് തന്നെ ചോദിക്കുക.
If you're proud of one single thing in your life, you probably are building Babylon.
നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചെങ്കിലും നിങ്ങൾ പ്രശംസിക്കുന്നവരും അഹങ്കരിക്കുന്നവരുമാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ബാബിലോൺ പണിയുന്നവനായിരിക്കും.
It won't look like Babylon to you. That's the mystery.
നിങ്ങൾക്ക് പണിയുന്ന ആ കാര്യം നിങ്ങൾക്ക് ബാബിലോണായി തോന്നണമെന്നില്ല. അതാണ് അതിന്റെ മർമ്മം.
And one day when you stand before the Lord and you discover it, it'll be too late.
നിങ്ങൾ ഒരു നാൾ കർത്താവിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തത ലഭിക്കുമ്പോൾ അന്നത് താമസിച്ചു പോയിരിക്കും.
It says here that Babylon is the mother of harlots.
ഇവിടെ പറയുന്നു ബാബിലോൺ വേശ്യമാരുടെ മാതാവാണ് എന്ന്.
And the mother of the abominations of the earth.
ലോകത്തിലെ എല്ലാ മ്ലേച്ഛതകളുടെയും മാതാവ് എന്നാണ് അവളെ വിളിക്കുന്നത്.
11 times in the book of Revelation Babylon is called the great. Babylon the great.
മഹതിയായ ബാബിലോൺ, മഹത്വമുള്ളവൾ എന്ന് 11 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ ബാബിലോണിനെ കുറിച്ച് പറയുന്നുണ്ട്.
And Jerusalem is called in chapter 21
വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ ജെറുസലേമിനെ കുറിച്ച് എന്നാൽ ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ 10 വാക്യത്തിൽ
the holy city,
വിശുദ്ധ നഗരം എന്നാണ് പറയുന്നത്.
This is the fundamental difference between Babylon and Jerusalem.
ഇതാണ് യെരുശലേമിനെയും ബാബിലോണിനെയും സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യസ്തമായ കാര്യം.
ബാബിലോൺ ഈസ് ഗ്രേറ്റ്, ജെറുസലേം ഈസ് ഹോളി.
ബാബിലോൺ മഹതിയാണ്, ലോകത്തിന് മഹത്വമുള്ളതാണ്. എന്നാൽ ജെറുസലേം വിശുദ്ധ നഗരമാണ്.
ഇഫ് യുവർ ചർച്ച് ഈസ് എ ലാർജ് ചർച്ച് ബട്ട് നോട്ട് എ ഹോളി ചർച്ച്, ഇറ്റ്സ് പ്രോബബ്ലി ബാബിലോൺ.
നിങ്ങളുടെ സഭ ഒരു വലിയ സഭയാണ് എന്നിരിക്കട്ടെ, എന്നാൽ അതൊരു വിശുദ്ധമായ സഭയല്ല എങ്കിൽ അത് ഒരുപക്ഷെ ബാബിലോൺ ആയിരിക്കും.
ഇറ്റ് മേ നോട്ട് ബി റോമൻ കാത്തലിക്, ഇറ്റ് മേ നോട്ട് ബി പെന്തക്കോസ്റ്റ്.
അത് ഒരു റോമൻ കത്തോലിക്ക സഭയോ ഒരു പെന്തക്കോസ്റ്റ് കൂട്ടായ്മയോ ആയിരിക്കണമെന്നില്ല.
ഇറ്റ് മേ ബി ലിങ്ക് ടു CFC.
അത് CFCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സഭയായിരിക്കാം.
ഇറ്റ് ക്യാൻ ബി ബാബിലോൺ.
അത് എന്നാലും ബാബിലോൺ തന്നെയായിരിക്കും.
യു നോ ഇൻ ബാംഗ്ലൂർ ഐ ഹാവ് ടോൾഡ് പീപ്പിൾ സിറ്റിംഗ് ഇൻ മൈ ചർച്ച്, സം ഓഫ് യു ആർ പാർട്ട് ഓഫ് ബാബിലോൺ.
നിങ്ങൾക്കറിയാമോ, ബാംഗ്ലൂരിൽ ഞാനായിരിക്കുന്ന സഭയിൽ ഞാൻ വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ചിലര് ബാബിലോണിന്റെ ഭാഗമാണ്.
ബാബിലോൺ ഈസ് എ സ്പിരിറ്റ്.
എന്തെന്നാൽ ബാബിലോൺ ഒരു ആത്മാവാണ്.
ഇറ്റ് ക്യാൻ കം ഇൻ ടു എനി ചർച്ച്.
അത് ഏത് സഭയിലും ആ ആത്മാവിന് കടന്നു വരുവാൻ സാധിക്കാം.
പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ഇസ് പ്രൈഡ്.
അതിന്റെ ഏറ്റവും സുപ്രധാനമായ അതിന്റെ അതിനെ വ്യത്യസ്തമായി നിർത്തുന്ന കാര്യം അഹങ്കാരം എന്നുള്ളതാണ്.
One of the primary characteristics of a proud person is this.
ഒരു അഹങ്കാരിയായ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഇതാണ്.
He is unwilling to acknowledge that he could be wrong.
താൻ തെറ്റിപ്പോയിരിക്കാം എന്ന കാര്യം സമ്മതിക്കുന്നതിൽ അവൻ വിമുഖതയുള്ളവനാണ്.
He is pretty convinced that everybody else is wrong.
അവൻ മറ്റുള്ള എല്ലാവരും തെറ്റാണ് എന്ന കാര്യത്തിൽ അവന് വളരെ വളരെ ഉറപ്പുണ്ട്.
He thinks he is perfect like Jesus.
അവൻ വിചാരിക്കുന്നവൻ യേശുവിനെ പോലെ തികഞ്ഞവനാണെന്ന്.
ദാറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി.
അതാണ് അനീതിയുടെ മർമ്മം എന്ന് പറയുന്നത്.
ദ ചർച്ച് ഈസ് ഓൾസോ എ മിസ്റ്ററി, ദ ട്രൂ ചർച്ച്.
സത്യസഭയും ഒരു മർമ്മമാണ്.
സി എഫീഷ്യൻസ് ചാപ്റ്റർ 5.
എഫീസ്യ ലേഖനം 5 അധ്യായം നോക്കുക,
വേഴ്സ് 32.
അതിന്റെ 32 വാക്യം.
ദിസ് മിസ്റ്ററി ഈസ് ഗ്രേറ്റ്. But I'm speaking with reference to Christ and the church.
ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്.
The church of Jesus Christ is Jerusalem.
ക്രിസ്തുവിന്റെ സഭയാണ് യെരുശലേം.
That's called a mystery here.
അത് ഇവിടെ ഒരു മർമ്മം ആണ് എന്നാണ് പറയുന്നത്.
Babylon is a mystery, Jerusalem is a mystery.
ബാബിലോണും യെരുശലേമും രണ്ടും മർമ്മമാണ്.
In 1 Timothy 3:16, we read about the mystery of godliness.
1 തിമോത്തിയോസ് അതിന്റെ 3 അധ്യായം 16 വാക്യത്തിൽ ദൈവഭക്തിയുടെ മർമ്മം എന്ന പ്രയോഗം നാം കാണുന്നു.
And in the previous verse, verse 15, it says the true church is a pillar and support for this truth of the mystery of godliness.
അതിന്റെ മുമ്പിലുള്ള 15 വാക്യത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം എന്ന് പറയുന്നുണ്ട്.
It's a pillar and support of this truth.
അത് ഈ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് ദൈവസഭ
എന്നാണ്
അങ്ങനെയാണ് അവിടെ പറയുന്നത്.
Is your church a pillar and support of the truth of the mystery of godliness?
നിങ്ങളുടെ സഭ ആത്മീയതയുടെ സത്യത്തിന്റെ ഒരു തൂണും അടിസ്ഥാനവുമായി നിൽക്കുന്നുണ്ടോ?
ഓഫ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്,
ആ മർമ്മത്തിന്റെ, ദൈവഭക്തിയുടെ മർമ്മത്തിന്റെ തൂണും അടിസ്ഥാനവുമായി നിൽക്കുന്ന ഒരു സഭയാണോ?
ഡു യു പ്രൊക്ലെയിം ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് ഇൻ യുവർ ചർച്ച്?
നിങ്ങൾ ദൈവഭക്തിയുടെ മർമ്മം നിങ്ങളുടെ സഭയിൽ പ്രഖ്യാപിക്കുന്നുണ്ടോ?
ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ദ ഹോൾ റൂഫ് ആൻഡ് ബിൽഡിംഗ് സപ്പോർട്ടഡ് ബൈ പില്ലേഴ്സ്.
പഴയ ഉടമ്പടിയുടെ കീഴിൽ ഉള്ള ദേവാലയം അതിന്റെ തൂണുകളിലാണ് നിന്നിരുന്നത്.
When Samson pushed 2 pillars down, the whole building collapsed.
Samson രണ്ട് തൂണുകൾ തള്ളി താഴെയിട്ടപ്പോൾ ആ കെട്ടിടം മുഴുവനും നിലംപതിച്ചതായി നാം കാണുന്നു.
When we don't have these pillars supporting the mystery of godliness, there is no church there.
ദൈവഭക്തിയുടെ ഈ മർമ്മമാകുന്ന ഈ സത്യത്തിന്റെ തൂണ് നമ്മുടെ സഭയിൽ ഇല്ലായെങ്കിൽ അത് നിലനിൽക്കുകയില്ല.
And this mystery of godliness is that Jesus, verse 16, became a man like us and was tempted like us.
ദൈവഭക്തിയുടെ മർമ്മം യേശു നമ്മെപ്പോലെ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്.
Very few people have seen it.
വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ കാര്യം കണ്ടിട്ടുള്ളത്.
There is also a mystery of iniquity mentioned in 2 Thessalonians 2.
തെസ്സലോനിയർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ 2 അധ്യായത്തിൽ പറയുന്ന അനീതിയുടെ മർമ്മം എന്നൊരു കാര്യവും നാം കാണുന്നു. 2 അധ്യായം 7 വാക്യത്തിൽ നാം കാണുന്നു.
How many of you who've been believers at least for 2 years?
2 വർഷമെങ്കിലും വിശ്വാസികളായി നിന്നിട്ടുള്ള നിങ്ങളിലുള്ളവർ,
and you read 2 Thessalonians and 1 Timothy.
2 തെസ്സലോനിയ ലേഖനവും 2 തിമോത്തി ലേഖനവും വായിച്ചിട്ടുള്ള നിങ്ങൾ,
earnestly sought God to understand what is this mystery of iniquity and what is this mystery of God.
അധർമ്മത്തിന്റെ ഈ മർമ്മവും ദൈവഭക്തിയുടെ ഈ മർമ്മവും എന്താണ് യഥാർത്ഥമായി ഗ്രഹിക്കുവാനായിട്ട് ദൈവത്തെ വളരെ തീഷ്ണതയോടെ അന്വേഷിച്ചിട്ടുള്ള എത്ര പേർ നിങ്ങളിലുണ്ട്?
I'll confess my sin.
ഞാൻ എന്റെ പാപത്തെ ഞാൻ ഏറ്റുപറയട്ടെ.
I was a believer for 20 years before I even began earnestly to understand what these two things mean.
ഞാൻ ഏകദേശം 20 വർഷം ഒരു വിശ്വാസിയായി ജീവിച്ച ശേഷം മാത്രമാണ് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഗ്രാഹ്യം എനിക്കുണ്ടാകുവാൻ തുടങ്ങിയത് തന്നെ.
I was told as a young Christian to read the Bible, not meditate on it.
എന്നോട് ഒരു യുവ വിശ്വാസിയായിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു തന്നത് നീ ബൈബിൾ വായിക്കുക എന്നുള്ളതാണ്, അതേക്കുറിച്ച് ധ്യാനിച്ച് പഠിക്കുക എന്നുള്ളതല്ല.
I was taught to go through the Bible once a year, not that the Bible go through me.
എന്നോട് പറഞ്ഞത് നീ ബൈബിളിലൂടെ വർഷത്തിൽ ഒരിക്കൽ കടന്നു പോകണം, ബൈബിൾ നിന്നിലൂടെ കടന്നു പോകണം എന്നുള്ളതല്ല.
I think in my whole life I may have gone through the whole Bible maybe 2 or 3 times, that's all.
എന്റെ മുഴുവൻ ജീവിതത്തിലും ഒരുപക്ഷെ ബൈബിളിലൂടെ ഞാൻ 2 or 3 പ്രാവശ്യം മാത്രമേ കടന്നു പോയിട്ടുള്ളൂ.
Some passages I probably read 200 times.
ചില പ്രത്യേക വേദഭാഗങ്ങൾ ഞാൻ ഒരുപക്ഷെ 200 കൂടുതലോ പ്രാവശ്യം വായിച്ചിട്ടുണ്ടാകാം.
I have been more interested in the Bible going through me.
എനിക്ക് യഥാർത്ഥമായുള്ള ഹൃദയത്തിന്റെ താല്പര്യം ബൈബിൾ എന്നിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്.
And that's what changed my life and my home life.
അതാണ് എന്റെ ജീവിതത്തെയും എന്റെ കുടുംബ ജീവിതത്തെയും മാറ്റിയ കാര്യം.
Which has given me revelation on Jerusalem and Babylon.
അതാണ് ജെറുസലേമിനെ കുറിച്ചും ബാബിലോണിനെ കുറിച്ചും ഉള്ള മർമ്മങ്ങൾ ഗ്രഹിക്കുവാനുള്ള വെളിപാട് എനിക്ക് നൽകിയത്.
You young people don't have to waste 20 years like I did.
നിങ്ങൾ ചെറുപ്പക്കാരായ നിങ്ങൾ എന്നെ പോലെ 20 വർഷം നഷ്ടപ്പെടുത്തണം എന്ന് ഞാൻ പറയുകയാണ്.
When you read a scripture that you can't understand, stick there and don't move till you understand.
നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു വേദഭാഗത്തിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക, അവിടെ നിന്ന് മുന്നോട്ട് പോകാതെ അവിടെ തന്നെ നിൽക്കുക.
Supposing you didn't understand multiplication in whenever you were taught at 2nd or 3rd standard.
ഗുണനപട്ടിക ഗുണിക്കുന്ന സംഗതി നിങ്ങൾ കണക്ക് പഠിച്ചപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ വന്നു, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നിരിക്കുക.
അല്ലെങ്കിൽ
രണ്ട് സംഖ്യകൾ കൂട്ടുന്ന സംഗതി.
And there's somebody tried to teach you that in second standard and you didn't understand.
രണ്ടാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ സംഖ്യകൾ കൂട്ടുന്നതിനെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചു, പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലായില്ല എന്നിരിക്കുക.
Well, it doesn't matter, there are a million other more important things in mathematics, I'll study that.
നിങ്ങൾ ഇങ്ങനെ പറയുന്നു, അത് വലിയ പ്രധാനപ്പെട്ട സംഗതിയൊന്നുമല്ല, അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണക്കിലുണ്ട്, ഗണിതശാസ്ത്രത്തിലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു എന്നിരിക്കുക.
If you were foolish like that,
നിങ്ങൾ അങ്ങനെയാണെങ്കിൽ
you know what would happen to you?
നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക്,
you would not have been able to understand mathematics at all.
നിങ്ങൾക്ക് ഗണിതശാസ്ത്രം മുന്നോട്ട് പഠിക്കുവാനേ സാധിക്കുകയില്ല.
You can't ignore addition and understand mathematics.
നിങ്ങൾക്ക് കൂട്ടുന്ന ആ കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ലാതെ ഗണിതശാസ്ത്രത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല.
When you come to something particularly in the New Testament,
നിങ്ങൾ പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ വരുമ്പോൾ,
if there are things in the Old Testament you don't understand, that's not serious. Because we're not under the Old Covenant.
പഴയ നിയമത്തിലുള്ള ചില സംഗതികൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നിരിക്കെങ്കിലും അത് വളരെ ഗൗരവമുള്ള കാര്യമല്ല, കാരണം നിങ്ങൾ ഇന്ന് പഴയ ഉടമ്പടിയുടെ കീഴിലല്ല.
Lord of Christians are living in the Old Covenant.
ഇന്നും വളരെയധികം ക്രിസ്ത്യാനികളും പഴയ ഉടമ്പടിയുടെ കീഴിൽ ജീവിക്കുന്നവരാണ്.
When you come to the New Covenant,
എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ,
something you don't understand,
നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത ഒരു കാര്യം വരുമ്പോൾ,
dear brother, even if you don't go through the Bible in 20 years, wait 20 years till you understand that.
പ്രിയ സഹോദര, 20 വർഷം നിനക്ക് ബൈബിളിലൂടെ മുഴുവൻ വായിക്കുവാൻ നിനക്ക് സാധിച്ചില്ല എങ്കിലും നിങ്ങൾ 20 വർഷവും ആ കാര്യം മനസ്സിലാക്കുവാൻ നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക.
You won't get any questions. Jesus is not going to ask you in the day of judgment how many times did you go through the Bible.
നിങ്ങളുടെ ന്യായവിധിയുടെ ദിവസം ഒരിക്കലും യേശു നിന്നോട് ചോദിക്കുകയില്ല, നിങ്ങൾ എത്ര പ്രാവശ്യം മൊത്തം ബൈബിൾ വായിച്ചു.
How many times do you think Peter went through the Bible?
പത്രോസ് എത്ര തവണ മുഴുവൻ ബൈബിളും വായിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നത്?
He never had a Bible like this or in his house.
ഇതുപോലുള്ള ഒരു ബൈബിള് പത്രോസിന്റെ കയ്യിലോ അവന്റെ ഭവനത്തിലോ ഇല്ലായിരുന്നു.
So you've read the Bible more than Peter.
അതുകൊണ്ട് നിങ്ങൾ പത്രോസിനേക്കാളും ബൈബിൾ വായിച്ചിട്ടുള്ള വ്യക്തി.
But you're not more spiritual than Peter.
എന്നാൽ പത്രോസിനേക്കാളും കൂടുതൽ ആത്മീയനായ ഒരു വ്യക്തിയല്ല.
The Bible went through Peter. That is more important.
ബൈബിൾ പത്രോസിലൂടെ കടന്നുപോയി എന്ന കാര്യമാണ് പ്രധാനപ്പെട്ടത്.
I'm not saying you shouldn't read the scriptures.
അതുകൊണ്ട് നിങ്ങൾ വേദപുസ്തകം വായിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്.
I'm saying meditate on it.
എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നതേ കുറിച്ച് ധ്യാനിക്കുക.
If you meditate on it and say, Lord, I need to understand that.
നിങ്ങൾ വളരെ ധ്യാനത്തോടെ ദൈവമേ എനിക്കിതേക്കുറിച്ച് ഗ്രാഹ്യം വേണം എന്ന് നിങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ,
see in relation to the ministry mystery of iniquity in 2 Thessalonians 2.
2 തെസ്സലോനിയർ 2-ല് അധർമ്മത്തിന്റെ മർമ്മം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ,
സ്പീക്സ് അബൌട്ട് വേഴ്സ് 10 അബൌട്ട് ദി ഡിസെപ്ഷൻ ഓഫ് വിക്കഡ്നെസ്.
അത് പത്താം വാക്യത്തിൽ, മലയാളത്തിൽ 9-ാം വാക്യത്തിൽ
ദി ഡിസെപ്ഷൻ ഓഫ് വിക്കഡ്നെസ്,
വഞ്ചന, അധർമ്മത്തിന്റെ വഞ്ചന എന്നതിനെ കുറിച്ച് പറയുന്നു.
വിക്കഡ്നെസ് വി കൻ അണ്ടർസ്റ്റാൻഡ്,
അധർമ്മം, ദുഷ്ടത, അതേക്കുറിച്ച് എന്താണെന്നുള്ളത് നമുക്കറിയാം.
ബട്ട് ദി ഡിസെപ്ഷൻ ഓഫ് വിക്കഡ്നെസ്,
എന്നാൽ ദുഷ്ടതയുടെ വഞ്ചന എന്താണ്?
ദറ്റ് മീൻസ് യു ഡു സംതിങ് വിക്കഡ് ബട്ട് യു തിങ്ക് ഇറ്റ്സ് ഓക്കെ.
നിങ്ങൾ ദുഷ്ടത നിറഞ്ഞ എന്തെങ്കിലും പ്രവർത്തിക്കുന്നു, എന്നിട്ടും അത് ദുഷ്ടത നിറഞ്ഞതാണ് എന്ന് നിങ്ങൾ കരുതുന്നില്ല.
ഇറ്റ്സ് ലൈക് സംബഡി ഗിവ്സ് യു എ കൗണ്ടർഫീറ്റ് 500 റുപ്പി നോട്ട് ആൻഡ് യു തിങ്ക് യു ആർ റിച്ചർ ബൈ 500 റുപ്പീസ്, യു ആർ നോട്ട്, ദിസ് ഈസ് ജസ്റ്റ് പേപ്പർ.
നിങ്ങൾക്ക് ആരെങ്കിലും 500 രൂപയുടെ ഒരു കള്ള നോട്ട് തന്നെന്നിരിക്കട്ടെ, നിങ്ങൾ വിചാരിക്കുന്നു എനിക്ക് 500 രൂപയും കൂടി സമ്പത്ത് എനിക്ക് ലഭിച്ചു, എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല.
ഓർ സംബഡി പുട്സ് എ ഡ്രോപ്പ് ഓഫ് പോയിസൺ ഇൻ വെരി ടേസ്റ്റി മിൽക്ക് ആൻഡ് യു ഡ്രിങ്ക് ഇറ്റ് ആൻഡ് യു തിങ്ക് ഹൗ ദാറ്റ് വാസ് റിയലി ഗുഡ്.
വളരെ നല്ല ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വളരെ കടുത്ത വിഷം ചേർത്ത ആരെങ്കിലും നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ അത്
കുടിച്ചിട്ട്
എന്നാൽ ആ പാല് നിങ്ങളുടെ ഉള്ളിൽ ചിലതിനെ നശിപ്പിക്കുന്നു, പിന്നീട് നിങ്ങൾ എന്താണ് അങ്ങനെ
സംഭവിച്ചത്?
ദുഷ്ടതയുടെ വഞ്ചന അങ്ങനെയുള്ള ഒരു കാര്യമാണ്.
I mentioned earlier about one aspect of it.
അതിന്റെ ഒരു വശം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു.
Where you think adultery is worse than pride.
നിങ്ങൾ വ്യഭിചാരം അഹങ്കാരത്തെക്കാളും വലിയ തിന്മയാണ് എന്ന് നിങ്ങൾ കരുതുന്നത് അങ്ങനെയുള്ള ഒരു വഞ്ചനയാണ്.
I don't know all of you.
നിങ്ങൾ എല്ലാവരും അങ്ങനെയാണോ കരുതുന്നതെന്ന് ഞാൻ അറിയുന്നില്ല.
ഐ ഡോ നോ യു ആർ.
നിങ്ങളെ എല്ലാവരെയും ഞാൻ വ്യക്തിപരമായി അറിയുന്നില്ല.
മൈ ഗസ് ഇസ് ദറ്റ് മോസ്റ്റ് ഓഫ് യു തിങ്ക് ദറ്റ് അഡൾട്ടറി ഇസ് വേഴ്സ് ദാൻ പ്രൈഡ്.
എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങളിൽ മിക്കവാറും എല്ലാവരും തന്നെ വ്യഭിചാരം അഹങ്കാരത്തെക്കാളും വളരെ ഗൗരവമേറിയ പാപമാണെന്ന് കരുതുന്നവരാണ്.
Quite seriously, I wonder how many of you elders believe that pride is worse than adultery.
നിങ്ങളിൽ ഉള്ള മൂപ്പന്മാരിൽ പലരും തന്നെ വ്യഭിചാരം അഹങ്കാരത്തെക്കാളും വലിയ പാപമാണ് എന്ന് കരുതുന്നു എന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നു.
And if you don't see that,
നിങ്ങൾ അത് കാണുന്നില്ലെങ്കിൽ,
then the mystery of iniquity has taken a hold of us with the deception of wickedness.
നിങ്ങളുടെ ഉള്ളിൽ അധർമ്മത്തിന്റെ ഈ മർമ്മം നിങ്ങളുടെ ഉള്ളിൽ അധർമ്മത്തിന്റെ വഞ്ചന ആയി നിങ്ങളുടെ ഉള്ളിൽ കടന്നിരിക്കുന്നു.
And the mystery of iniquity has taken over.
അധർമ്മത്തിന്റെ ഈ മർമ്മം നിങ്ങളിൽ ജയിച്ചിരിക്കുന്നു.
Whatever you do will finally build mystery Babylon.
നിങ്ങൾ എന്ത് ശുശ്രൂഷ പ്രവൃത്തി ചെയ്താലും അവസാനം അത് ബാബിലോൺ എന്ന മർമ്മമായി.
You will gather a large number of people.
നിങ്ങൾ ഒരുപക്ഷെ വളരെയധികം ജനത്തെ നിങ്ങളുടെ കൂടെ കൂട്ടിയേക്കാം.
75% of them will be unconverted and will go to hell.
75% പേരും അവര് മാനസാന്തരപ്പെട്ടവരോ യഥാർത്ഥമായ വീണ്ടുജനനം പ്രാപിച്ചവരോ അല്ലാതെ അവര് നിത്യനാശത്തിലേക്ക് പോകും.
You would have made them twofold children of hell because you gave them the impression that they were saved.
നിങ്ങൾ അവരെ രണ്ടുവട്ടം നരകത്തിന്റെ മക്കളാക്കി. കാരണം നിങ്ങൾ അവർക്ക് കൊടുത്ത ചിന്ത ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്.
I can say this before God.
ദൈവമുമ്പാകെ എനിക്കിങ്ങനെ പറയുവാൻ സാധിക്കും.
That nobody will be able to tell me in the day of judgment, Brother Zach, you gave me the impression I was going to heaven when I was not really saved.
ന്യായവിധി ദിവസം ഒരാൾക്ക് പോലും എന്നോട് പറയുവാൻ സാധിക്കുകയില്ല, സഹോദര സാക്ക് ഞാൻ ഇന്ന് നരകത്തിൽ പോകുന്ന നീ എനിക്ക് ഞാൻ വിശ്വാസിയായിരുന്നു എന്നുള്ള ഒരു ധാരണ എനിക്ക് തന്നു.
Because I preached discipleship.
ഞാൻ ശിഷ്യത്വമാണ് പ്രസംഗിച്ചിട്ടുള്ളത്.
I say if you're not a disciple, I don't know whether you're a part of the body of Christ.
ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, നീ ഒരു യഥാർത്ഥ ശിഷ്യനല്ല എങ്കിൽ നീ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഭാഗമാണോ എന്ന് എനിക്ക് അറിഞ്ഞു.
I'm not impressed by religious activity.
ഞാൻ മതപരമായ പ്രവർത്തനങ്ങളിലാൽ ഞാൻ ആകർഷിക്കപ്പെടുന്നു.
I'm not impressed by emotionalism. That's for the prophets of Baal.
വൈകാരികമായ പ്രകടനങ്ങളാൽ ഞാൻ ആകർഷിക്കപ്പെടുന്നവനോ അത് ബാലിന്റെ
പ്രവാചകന്മാരാണ്.
ഞാൻ ബാലിന്റെ പ്രവാചകനല്ല, കാരണം അതിനാൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം
കൊടുക്കുന്നു.
വളരെ ഉച്ചത്തിലുള്ള പ്രാർത്ഥനയും കണ്ണീരോടുള്ള പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ ഞാൻ ആകർഷിക്കപ്പെടുന്നു.
ഹ്യൂമിലിറ്റി,
താഴ്മ,
ഓണസ്റ്റി,
സത്യസന്ധത,
ഹോളിനെസ്,
വിശുദ്ധി,
these are the things that impress me.
ഇങ്ങനെയുള്ള കാര്യങ്ങളാലാണ് അതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്.
The fear of God.
ദൈവഭയം.
Be careful, brothers and sisters.
പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ സൂക്ഷിക്കുക.
The Antichrist is going to come up soon before Jesus comes again.
ക്രിസ്തു വരുന്നതിന് മുൻപ് വരുവാൻ പോവുകയാണ്.
Some people don't believe that.
ചിലർ അത് വിശ്വസിക്കുന്നില്ല.
Some people think Christ will come before the Antichrist comes.
ചിലർ വിശ്വസിക്കുന്നത് എതിർക്രിസ്തു വരുന്നതിന് മുൻപ് തന്നെ ക്രിസ്തു ഈ ഭൂമിയിൽ വരുമെന്നാണ്.
It's amazing how much people are influenced more by what they have read in Christian books than what the Bible says.
ക്രിസ്തീയ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ബൈബിളിനേക്കാളും കൂടുതൽ പലരും വിശ്വസിക്കുന്ന വളരെ അതിശയകരമായൊരു സംഗതിയാണ്.
Let's read this word.
ഈ വാക്യം നമുക്ക് വായിക്കാം.
It's in the same chapter as the mystery of iniquity.
അധർമ്മത്തിന്റെ മർമ്മം എന്ന കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അതേ
അധ്യായം. Chapter as the deception of wickedness.
അനീതിയുടെ വഞ്ചന അതേക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആ അധ്യായത്തിൽ തന്നെ.
Chapter 2, 2 Thessalonians 2, verse 1.
രണ്ട് തെസ്സലോണിക്കർ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം.
Dear brethren, we request you. I want to read slowly.
ഞാൻ വളരെ സാവധാനം അത് വായിക്കട്ടെ. പ്രിയ ഇനി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു.
I am talking here about the coming of our Lord Jesus Christ.
ഇവിടെ ഞാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ചാണ്.
Our gathering together to him, that is the rapture, when we will be taken up to meet the Lord.
അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം, നമ്മുടെ
being taken up,
ഉൾപ്രാപണത്തെ കുറിച്ചാണ്.
Do you believe that's referring to the coming of Christ? Verse 1.
ഒന്നാം വാക്യത്തിൽ പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരവിനെ കുറിച്ചാണ് എന്നാണ്.
Without a doubt.
ഒരു സംശയവുമില്ല.
Our gathering together to him.
അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനം.
Coming of Jesus Christ.
കർത്താവിന്റെ വരവ്.
Now listen to the word of God and get rid of all the ideas you got from other books.
മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആശയങ്ങൾ എല്ലാം മാറ്റിവെച്ച് ദൈവവചനത്തിലേക്ക് നിങ്ങൾക്ക് വരാം.
I grew up in the Orthodox Church and learned a lot of things which are not in scripture.
ഞാൻ വളർന്നു വന്ന ഓർത്തഡോക്സ് സഭയില് വചനത്തിലില്ലാത്ത പല കാര്യങ്ങളും.
That's why I didn't take baptism for 1.5 years after I was converted.
അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ജനിച്ച ശേഷവും 1.5 വർഷം ഞാൻ ജ്ഞാനം എടുക്കാതെ നിന്നത്.
Then I took a decision.
എന്നാൽ അതിനുശേഷം ഞാൻ
that I will throw away every teaching I heard from any church if I find something else in the Bible.
ബൈബിളിൽ വ്യത്യസ്തമായി ആണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ഏത് സഭയിൽ നിന്ന് ഞാൻ പഠിച്ച ഏത് കാര്യവും ഞാൻ മാറ്റിവെക്കുമെന്ന് ഞാൻ ഒരു തീരുമാനമായി.
I grew up with the brethren and I threw away a lot of things they taught me because it was not in scripture.
ഞാൻ ബ്രദറൻ സഭയിൽ വളർന്നപ്പോൾ അവിടെ നിന്നും പഠിച്ച പല കാര്യങ്ങളും പിന്നീട് ഞാൻ തള്ളിക്കളഞ്ഞു.
I heard things from the Pentecostals and charismatics. I threw it away if I didn't find it in scripture.
പെന്തിക്കോസ്റ്റിൽ നിന്നും കരിസ്മാറ്റിക്കിൽ നിന്നും ഒക്കെ ഞാൻ പഠിച്ച പല കാര്യങ്ങളും അത് വേദപുസ്തകത്തിൽ ഇല്ല എന്നുള്ള കാര്യം കൊണ്ട് പിന്നീട് ഞാൻ
തള്ളി. I find many believers believe more what they have been read in Christian, what they have read in Christian books than what they read in the Bible.
ബൈബിളിൽ തങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെക്കാളും ക്രിസ്തീയ പുസ്തകങ്ങളിൽ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾക്കാണ് പലരും പ്രാധാന്യം.
How many of you are willing to disagree with the rest of Christianity if your Bible teaches you something else?
ബൈബിളിൽ വ്യത്യസ്തമായി ആണ് ഒരു കാര്യം പഠിപ്പിക്കുന്നതെങ്കിൽ മറ്റ് ക്രിസ്തീയ ലോകം പഠിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണെങ്കിൽ അതിനെതിരായി നിൽക്കുവാൻ നിങ്ങൾക്ക് എത്ര പേർക്ക്
gathered in the first century a few people who are willing to disagree with all the synagogue and all the Pharisees because Jesus taught them something else.
യേശു താൻ പഠിപ്പിച്ച ആ കാലഘട്ടത്തിൽ തനിക്ക് ചുറ്റും കുറച്ചുപേരെ യേശു സംഘടിപ്പിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്ന പരീശന്മാർ പഠിപ്പിച്ചിരുന്ന വിപരീതമായി ഒരു നിലപാടെടുക്കുവാൻ അവരൊരു ഒരു ന്യൂനപക്ഷം
മാത്രമാണ്.
ഇസ്രായേലിലെ 99% ആൾക്കാരും മറ്റ് വിധത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്.
ഐ ബിലോങ് ടു 1% among believers who believe different from 99% of believers.
വ്യത്യസ്തമായി വചനപ്രകാരം കാര്യങ്ങൾ സ്വീകരിക്കുന്ന 1% ആൾക്കാരിലാണ് ഞാൻ
ഉൾപ്പെട്ടിട്ടുള്ളത്.
99% ആൾക്കാർക്കും യഥാർത്ഥമായും ദൈവവചനം
read the Bible, they're already influenced by their inherited theology.
അവർ വേദപുസ്തകം വായിക്കുമ്പോൾ അവർ പണ്ട് പഠിച്ചിട്ടുള്ള ആ തിയോളജിയാൽ അവരെ വശീകരിക്കുന്നു.
Now read this about our rapture and our going to Christ.
നമ്മുടെ ഉൾപ്രാവണം, കർത്താവിന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും കർത്താവിന്റെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യേശുക്രിസ്തുവിന്റെ വരവിനെ
കുറിച്ചും.
മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്.
That day will not come until the man of sin, the Antichrist, is revealed first.
ആദ്യമേ വിശ്വാസത്യാഗം ഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം, അതിനുശേഷമേ ഈ ദിവസം വരികയുള്ളൂ.
How much clearer do you want it than that?
ഇതിലും കൂടുതൽ വ്യക്തതയോടെ അത് അവിടെ പ്രതിപാദിക്കേണ്ടതുണ്ടോ?
Who is this man?
ഈ മനുഷ്യൻ,
this is a man who exalts himself and sits in the temple claiming to be God. Who is that?
എല്ലാത്തിനും മീതെ തന്നെ താൻ ഉയർത്തുകയും ദൈവം എന്ന് പറഞ്ഞ് ദേവാലയത്തിൽ ഇരിക്കുകയും ചെയ്യുന്നത് ആരാണ്? അത് എതിർ ക്രിസ്തുവാണ്.
And he says in verse 5, don't you remember that I told you all these things when I was there with you?
അഞ്ചാം വാക്യത്തിൽ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ?
So you go to Paul and say, Paul, so you mean Christ cannot come today?
അപ്പോൾ നിങ്ങൾ പോളിന്റെ പൗലോസിന്റെ അടുത്ത് ചോദിക്കുന്നു, പൗലോസെ അപ്പോൾ ക്രിസ്തുവിന് ഇന്ന് വരുവാൻ സാധിക്കുകയില്ലേ?
ഓൾ ക്രിസ്ത്യൻസ് ബിലീവ് ഹി മേ കം എനി ഡേ.
എല്ലാ ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് എന്ന് വേണമെങ്കിലും ക്രിസ്തുവിന് വരാമെന്നല്ലേ?
ഐ ബിലീവ് ദ ബൈബിൾ.
ഞാൻ ബൈബിൾ ആണ് വിശ്വസിക്കുന്നത്.
ദാറ്റ് ഡേ വിൽ നോട്ട് കം അൺടിൽ ദി ആന്റിക്രൈസ്റ്റ് കംസ് അപ്പ് ഫസ്റ്റ്.
ആദ്യം എതിർ ക്രിസ്തു വരാതെ ക്രിസ്തുവിന്റെ വരവിന്റെ ദിവസം വരികയില്ല.
ഓ യു സേ ദാറ്റ്സ് ദി കേസ്, ദി പീപ്പിൾ വിൽ നോട്ട് ബി ഹോളി, ദേ വിൽ ജസ്റ്റ് ലിവ് കെയർലെസ് ലൈഫ്.
ആ അങ്ങനെയാണെങ്കിൽ ആളുകൾ ഇതേക്കുറിച്ച് വളരെ ഗൌരവമായിട്ട് എടുക്കുകയില്ല, അവര് വിശുദ്ധിയിൽ ജീവിക്കുകയില്ല.
Think of a girl whose fiance has gone to a far away country and says, I'm coming back to marry you.
ഒരു വിവാഹ നിശ്ചയം ചെയ്ത ശേഷം ഒരു ഒരു യുവതിയുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ട യുവാവ് വിദേശത്ത് പോയിരിക്കുന്നു, അവൻ മടങ്ങി വരും എന്ന് പറയുന്നു എന്ന് നാം കരുതുക.
But supposing he's not going to come back for 6 months.
അവനൊരു 6 മാസത്തേക്ക് മടങ്ങി വരികയില്ല എന്നിരിക്കട്ടെ.
And she says, oh, I know he's not going to come back for 6 months.
അവളിങ്ങനെ പറയുന്നു, ഓ, ഒരു 6 മാസത്തേക്ക് ഇനി അവൻ മടങ്ങി വരുന്നില്ലല്ലോ.
I can fool around with other men till he comes.
അവൻ മടങ്ങി വരുന്നതുവരെ മറ്റ് യുവാക്കളുമായിട്ട് ഒരല്പം രസിക്കുന്നു.
What do you call such a woman?
അങ്ങനെയുള്ള ഒരു യുവതിയെ നിങ്ങൾ എങ്ങനെ എന്ത് വിളിക്കും? അവളൊരു വേശ്യ.
That is Babylon the harlot.
അതാണ് മഹാവേശ്യയായ ബാബിലോൺ.
He knows that Christ is going to take some more time to come, so he says, I can live in sin.
അവൾക്കറിയാം ക്രിസ്തു വരുവാൻ അല്പം കൂടി സമയമുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ പാപത്തിൽ ജീവിക്കാം.
Such people don't deserve to go to heaven. They belong to hell.
അങ്ങനെയുള്ള വ്യക്തികൾ സ്വർഗത്തിൽ പോകുക എന്ന കാര്യം അർഹിക്കുന്നില്ല, അവർ നരകമാണ്.
Let me tell you, supposing you knew that Jesus would not come for the next 20 years, what are you going to do the next 20 years?
ഇങ്ങനെ ചിന്തിക്കുക, അടുത്ത 20 വർഷത്തേക്ക് യേശു വരികയില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ആ 20 വർഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ പാപത്തിൽ ജീവിക്കുമോ?
Then I tell you in Jesus name, you deserve to go to hell.
എന്നാൽ യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നരകത്തിലാണ് അർഹരായത്.
The mystery of iniquity.
അതാണ് അനീതിയുടെ മർമ്മം.
Where we try to frighten people into holiness by saying Christ may come any day, babe, get ready.
ക്രിസ്തു എപ്പോൾ വേണമെങ്കിലും വരാം, അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ് മനുഷ്യരെ ഭയപ്പെടുത്തി അവരെ വിശുദ്ധ
ജീവിതം.
പിന്നെ വിവാഹം കഴിക്കുവാനുള്ളവർ എന്ന് വേണമെങ്കിലും മടങ്ങി വരാം, അതുകൊണ്ട് മറ്റ് ചെറുപ്പക്കാരുമായി നീ ഇപ്പോൾ ഇടപഴകരുത് എന്ന് പറഞ്ഞ് ഒരു യുവതിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു ശുദ്ധിയുള്ള ഒരു യുവാവിനെ അവൾ അർഹിക്കുന്നില്ല.
The bridegroom delayed his coming, Jesus said.
നമ്മുടെ ആത്മ മണവാളൻ വരുവാൻ താമസിക്കുന്നു.
All the foolish virgins, their lamps died out.
ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ വിളക്കുകൾ അണഞ്ഞുപോയി.
They appeared to be virgins.
അവര് കന്യകമാര് ആയിരുന്നു എന്നാണ് പൊതുവായി പുറത്ത്.
They had no inner purity and they were proved that they were not fit to go in with the bride.
അവർക്ക് ആന്തരിക വിശുദ്ധി ഇല്ലായിരുന്നതിനാൽ ഈ മണവാളന്റെ കൂടെ മണവറയിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് യോഗ്യതയില്ലായിരുന്നു എന്നാണ്.
I don't try to frighten people into holiness by saying, oh, Christ may come today, better be pure.
ക്രിസ്തു ഇപ്പോൾ വന്നേക്കാം, അതുകൊണ്ട് നിങ്ങൾ വളരെ ശുദ്ധിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിച്ചല്ല.
You may die today, that's another thing.
നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് മരിച്ചേക്കാം, അത് വേറൊരു കാര്യമാണ്.
But Jesus said, the Bible says that that Antichrist has to come first.
എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, എതിർ ക്രിസ്തു ആദ്യം വന്ന ശേഷമേ ക്രിസ്തു വരൂ.
And if Christ is delayed coming and you sin, that shows you love sin.
ക്രിസ്തു വരുവാൻ താമസിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പാപത്തിൽ തുടരുന്നു എന്നാൽ എന്താണ് വെളിവാക്കുന്നത്? നിങ്ങൾ പാപത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്.
Somebody tells me, Brother Zach, you're permitted to lick this floor as much as you like.
ആരെങ്കിലും എന്നോട് ഇങ്ങനെ പറയുന്നു, സഹോദര സാക്കെ, ഈ നിലം നാക്കുകൊണ്ട് നക്കുവാൻ നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ ഇത് അനുവാദം തന്നിരിക്കുന്നു.
No, you don't need permission. Just lick it as much as you like.
നീ എന്റെ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കേണ്ട, നിങ്ങൾ എത്ര വേണമെങ്കിലും ഈ നിലം നക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ,
and you say, that's great, boy, I'm free now.
നിങ്ങൾ പറയുന്നു, ഓ അതെത്ര നല്ല കാര്യമാണ്, ഞാനിത് സ്വതന്ത്രമായിരിക്കും.
Oh, worse than that, if somebody says, you know, the toilet bowl, you can put your mouth inside and lick it as much as you like. Nobody will stop you.
അതിലും മോശമായ മറ്റൊരു കാര്യം, ഇതാ ഈ ടോയ്ലറ്റിന്റെ ബൗളിനകത്ത് നിന്റെ തലയും ഒക്കെ ഇട്ട് അതിനകത്ത് എത്ര വേണമെങ്കിലും നക്കാമെന്ന് നിനക്ക് അനുവാദം തന്നിരിക്കുന്നുവെങ്കിൽ,
ലോക്ക് ദ ഡോർ ആൻഡ് ഡു ഇറ്റ് സോ നോബഡി വിൽ സീ യു ഡൂയിങ് ഇറ്റ്.
നിനക്ക് മാത്രമല്ല, പുറത്തുനിന്ന് കഥ കടച്ച് പൂട്ടിയ ശേഷം ആരും കാണാതെ നിനക്ക് ഇത് ചെയ്യുവാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന്.
എൻജോയ് യുവർസെൽഫ്.
നീ അതിലങ്ങ് രസിച്ചുകൊള്ളുക.
ഐ സേ ദിസ് ഈസ് ഗ്രേറ്റ്.
ഞാൻ പറയുന്നു, എത്ര നല്ല കാര്യം.
This is what I was waiting for.
ഞാൻ ഇതിനായിട്ടായിരുന്നു.
Nobody will know that I'm licking the toilet bowl when the door is locked.
ഞാൻ ഈ കക്കൂസിലെ ബൗള് നക്കുന്നു എന്ന കാര്യം ആരും കാണുന്നില്ല, ഞാൻ കഥ അടച്ചിട്ടാണ് ചെയ്യുന്നത്.
That's exactly the situation with people who lock the door and commit any sin.
അതാണ് കഥകൾ അടച്ചുപൂട്ടി ആരും കാണാതെ രഹസ്യത്തിൽ പാപം ചെയ്യുന്നവരുടെ അവസ്ഥ.
It's the mystery of iniquity.
അതാണ് അധർമ്മത്തിന്റെ മർമ്മം.
Such people will come to the meeting and clap their hands and shout and praise the Lord and act like the holiest people on earth.
അവർ അങ്ങനെയുള്ളവരും മീറ്റിംഗിന് വന്ന് കൈകൊട്ടി കൈയുയർത്തി ദൈവത്തെ സ്തുതിച്ച് വളരെ വിശുദ്ധരെന്ന് നടിക്കുന്നു.
They are part of Babylon.
അങ്ങനെയുള്ളവർ ബാബിലോണിന്റെ ഭാഗമാണ്.
It's a mystery.
അതൊരു മർമ്മമാണ്.
If you come as a babe to Jesus, he'll reveal it to you.
നീ ഒരു ശിശുവിനെ പോലെ യേശുവിന്റെ അടുത്ത് വന്നാൽ അതേക്കുറിച്ച് നിനക്ക് അവൻ വെളിപാട്
തരും.
നമുക്ക് പ്രാർത്ഥിക്കാം.
ഹെവൻലി ഫാദർ,
സർവ്വസ്വപിതാവേ,
ഗിവ് അസ് ലൈറ്റ്, ഇറ്റ്സ് ദി ഗ്രേറ്റസ്റ്റ് നീഡ് ഓഫ് ദി അവർ.
ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നിന്റെ വെളിച്ചമാണ്.
ഇൻ ജീസസ് നെയിം,
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.